2021 ജൂൺ 25 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു. ചാരമാവാതെ കനൽ. ചാരമായെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയിട്ടും കാൽനൂറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിലൂടെ കാലത്തിന്റെ വിധി തനിക്കൊപ്പമാക്കുകയാണ് നമ്പി നാരായണൻ. 27 വർഷം പിന്നോട്ട് നടന്ന് CBI ISRO ചാരക്കേസിന്റെ ഗൂഢാലോചന തെളിയിച്ചാൽ കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ നാണക്കേടിന്റെ പുതിയ അധ്യായം എഴുതിച്ചേർക്കപ്പെടും. അഗ്നിപരീക്ഷകളേറെ നേരിട്ട നമ്പി നാരായണൻ എന്ന 80-കാരന്റെ സുപ്രീംകോടതി വരെ നീണ്ട നിയമ പോരാട്ടം പോലീസിന്റെ അനീതിക്കെതിരായി ശബ്ദമുയർത്താൻ വരും തലമുറകൾക്ക് കരുത്തേകുകയും ചെയ്യും. സുപ്രീംകോടതി നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ചാരക്കേസിലെ ഇതുവരെ ചാരമാകാത്ത ഗൂഢാലോചനയുടെ കനൽ കണ്ടെത്തി CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. കോടതി നിർദ്ദേശപ്രകാരം നമ്പിനാരായണന് സർക്കാർ 1,90,00,000 രൂപ നഷ്ടപരിഹാരം കൈമാറിയിട്ടുണ്ട്. ചാരക്കേസിലെ 3 അന്വേഷണ ഉദ്യോഗസ്ഥർ നടപടി നേരിടേണ്ടിവരുമെന്ന് 2018 തന്നെ സുപ്രീംകോടതി പറഞ്ഞിരുന്നു. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ ഫയലിൽ രൂപം കൊണ്ട ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയ CBIയെ പോലും ഒഴിവാക്കി. പിന്നാലെ സ്വതന്ത്ര അന്വേഷണത്തിനായി നിയമ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് DK ജെയിനെ സുപ്രീംകോടതി കേരളത്തിലേക്ക് അയച്ചു. മാലിക്കാരികൾ വഴി ക്രയോജനിക് സാങ്കേതികവിദ്യ പാകിസ്ഥാനും വികാസ് എഞ്ചിന്റെ സാങ്കേതികവിദ്യ റഷ്യയ്ക്കും കൈമാറിയെന്നാണ് കേസ്. 1994 ഇന്ത്യയ്ക്ക് ക്രയോജനിക് സാങ്കേതികവിദ്യ ഇല്ല. 1977 ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വികാസ് എഞ്ചിൻ സാങ്കേതികവിദ്യ നേടും മുൻപേ റഷ്യയ്ക്ക് ഇത് സ്വന്തമായുണ്ട്. അന്ന് ഇന്ത്യക്കില്ലാതിരുന്ന ക്രയോജനിക്സ് റോക്കറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ 400 കോടി രൂപയ്ക്ക് ചോർത്തിക്കൊടുത്തെന്ന് കേട്ടപാടെ അറസ്റ്റും കേസുമായി ഇറങ്ങിയ കേരള പോലീസിലെ ഉന്നതരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത കേസിൽ ക്രിമിനൽ നിയമം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതിലൂടെ സ്വാതന്ത്ര്യം, അന്തസ് തുടങ്ങിയ നമ്പിനാരായണന്റെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും വെറുപ്പിന് വിധേയനായെന്നും ഇതിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ ലംഘനമാണ് ഉണ്ടായതെന്നുമാണ് സുപ്രീംകോടതി കണ്ടെത്തിയത്. ബോധമില്ലാത്ത നടപടിയെന്നും മനോവൈകല്യത്തിന്റെ രീതിയെന്നുമാണ് നമ്പിനാരായണൻ നേരിട്ട പോലീസ് നടപടിയെ കോടതി 2018 വിലയിരുത്തിയത്. ദേശീയ കീർത്തിയുള്ള ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ അളവറ്റ അവഹേളനം നേരിട്ടു. ആരെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കാമെന്ന സംസ്ഥാന പോലീസിന്റെ ലാഘവ ബുദ്ധിയോടെയുള്ള സമീപനമാണ് പീഡനകാരണം തുടങ്ങിയ നിരീക്ഷണങ്ങളും ഉണ്ടായി. സമാനതകളില്ലാത്ത പോരാട്ടം. രാജ്യത്താകെ പേരുകേട്ട ബഹിരാകാശ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ ചാരക്കേസിൽ 50 ദിവസം ജയിലിൽ കിടന്നു. 1994 നവംബർ 30 ഈഞ്ചയ്ക്കലിലെ വീട്ടിൽ ഉച്ചവിശ്രമത്തിലായിരുന്ന നമ്പിനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്തി തടവറയിലടച്ചു. പ്രശസ്തിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് രാജ്യദ്രോഹിയെന്ന കളങ്കത്തിലേക്ക് കൂപ്പുകുത്തി. CBI വന്നതോടെയാണ് കേസിലെ സത്യം തെളിഞ്ഞത്. ചാരക്കേസിൽ തെളിവുകളില്ലെന്നും കള്ളക്കേസാണെന്നും വ്യക്തമാക്കി CBI നൽകിയ റിപ്പോർട്ട് 1996 മെയ് 2 എറണാകുളം CJM കോടതി സ്വീകരിച്ചു. എന്നാൽ CBIയുടെ നിലപാടിൽ തൃപ്തിയില്ലാതെ സർക്കാർ കേസന്വേഷണത്തിന് CBIക്ക് അനുമതി നൽകിയ വിജ്ഞാപനം പിൻവലിച്ച് പോലീസ് പുനരന്വേഷണം നടത്തണമെന്ന് വ്യക്തമാക്കി 1996 ജൂൺ 27 വിജ്ഞാപനമിറക്കി. ഇത് പിന്നീട് സുപ്രീംകോടതി റദ്ദാക്കി. ഇതിനുശേഷവും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറായില്ല. കുറ്റക്കാരായവർക്കെതിരെ നടപടി വേണ്ടെന്ന് വ്യക്തമാക്കി 2011 ജൂൺ 29 സർക്കാർ ഉത്തരവിറക്കി. ഇതിനെതിരെ നമ്പിനാരായണൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയെങ്കിലും ഡിവിഷൻ ബെഞ്ച് സർക്കാർ നിലപാട് ശരിവച്ചു. തുടർന്ന് നമ്പിനാരായണൻ നൽകിയ ഹർജിയിൽ 2018 സെപ്റ്റംബർ 14 സുപ്രീംകോടതി ജസ്റ്റിസ് DK ജെയിൻ കമ്മീഷനെ നിയോഗിച്ചത്. തിരുവനന്തപുരത്തടക്കം തെളിവെടുപ്പ് നടത്തിയാണ് കേസിലെ ഗൂഢാലോചന കമ്മിറ്റി സ്ഥിരീകരിച്ചത്. തന്നെ രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്താൻ ശ്രമിച്ചവർക്കെതിരെ 2.5 പതിറ്റാണ്ടായി തുടരുന്ന നമ്പിനാരായണന്റെ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് ചാരക്കേസിൽ സത്യം പുറത്തുകൊണ്ടുവന്നത്. നാണക്കേടിന്റെ തടവറയിൽ നിന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നമ്പിനാരായണനെ ഉയർത്തുന്നതായിരുന്നു 2018 സുപ്രീംകോടതിയുടെ ചരിത്രവിധി. ക്രയോജനിക് സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിലൊരാളായ നമ്പിനാരായണനെ ലോക്കൽ പോലീസും നിയമ സംവിധാനവും ചേർന്ന് പീഡിപ്പിച്ചതിനു പിന്നിലെ ഗൂഢാലോചനയുടെ ചുരുളുകളാണ് ഇനി അഴിയേണ്ടത്. മാലദ്വീപ് വനിതകളായ മറിയം റഷീദ, ഫൌസിയ ഹസൻ, ISRO ശാസ്ത്രജ്ഞൻ S ശശികുമാർ എന്നിവർക്കൊപ്പമാണ് നമ്പിനാരായണനും അറസ്റ്റിലായത്. മാലെ വനിതകളും പോലീസിനെതിരെ കേസിന് ഒരുങ്ങുന്നുണ്ട്. കേരള പോലീസിന്റെ വിചിത്ര ഭാവന സുപ്രീംകോടതി. ചാരക്കേസിൽ ഒരടിസ്ഥാനവുമില്ലാതെ ഏതോ വിചിത്ര ഭാവനയുടെയോ ഊഹത്തിന്റെയോ അടിസ്ഥാനത്തിലായിരുന്നു കേരള പോലീസ് ക്രിമിനൽ നടപടികൾ തുടങ്ങിവച്ചത്. പോലീസ് തുടങ്ങിവച്ച പ്രോസിക്യൂഷൻ നടപടികൾ അത്രയും ദുരുദ്ദേശപരമായിരുന്നു. ഇത് നമ്പിനാരായണന് കടുത്ത പീഡനവും അളവറ്റ ആശങ്കയുമാണ് നൽകിയത്. കുറ്റാരോപിതൻ കസ്റ്റഡിയിലെടുക്കപ്പെടുകയും വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെട്ട കേസല്ല ഇത്. ഇത്രയും പ്രാധാന്യമുള്ള കേസിൽ നമ്പിനാരായണനെയും മറ്റും അറസ്റ്റ് ചെയ്ത ശേഷം സർക്കാർ തന്നെയാണ് കേസ് സിബിഐക്ക് കൈമാറിയത്. അവർ സമഗ്രമായി അന്വേഷിച്ച ശേഷം കേസ് അവസാനിപ്പിച്ചുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസായിരുന്ന ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി. ഞാനല്ല, നിയമമാണ് ജയിച്ചത്. കാൽനൂറ്റാണ്ടായി നീതിക്കായി പോരാട്ടം നടത്തുകയാണ് നമ്പിനാരായണൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സിബിഐ ചാരക്കേസിലെ ഗൂഢാലോചന കണ്ടെത്തി കേസെടുക്കുകയും ചെയ്തു. ഞാനല്ല, നിയമമാണ് വിജയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുഭവിച്ചതിനൊന്നിനും വിലയിടാനാവില്ല. നഷ്ടപരിഹാരത്തിനുമപ്പുറം സത്യം തെളിയിക്കുകയാണ് മുഖ്യം. എന്തൊക്കെയാണ് നടന്നതെന്നും ആരൊക്കെയാണ് പിന്നിലുണ്ടായിരുന്നതെന്നും കണ്ടെത്തണം. തെറ്റു സംഭവിച്ചെന്ന് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ തുറന്നു പറയണം. ISRO എന്ന മഹത്തായ സ്ഥാപനത്തെ ചാരക്കേസ് പിന്നോട്ടടിച്ചു. ശാസ്ത്രജ്ഞർ വെറും സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമായി ചുരുങ്ങിപ്പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരാനുണ്ട്.